ഫിലിപ്പി ലേഖനം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പൗലോസിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പൗലോസ് പറയുക, പൗലോസിന്റെ ECG എടുത്താൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഇതാ. 10-ാം വാക്യത്തിൽ എന്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കാം, ദാറ്റ് ഐ മേ നോ ഹിം, അവനെ അറിയേണ്ടതിന്. അവനെ അറിഞ്ഞില്ലേ? രക്ഷിക്കപ്പെട്ടിട്ട് ഏകദേശം 30 വർഷം കഴിഞ്ഞതിന് ശേഷം പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയത്, ആഫ്റ്റർ 30 ഇയേഴ്സ്. ഫിലിപ്പി ലേഖനം എഴുതുന്നത് ഏകദേശം AD 60-62 കാലഘട്ടത്തിലാണ്. ആത്മീയജീവിതത്തിൽ 30-ഓളം വർഷങ്ങളായിട്ടും പൗലോസിന്റെ ഹൃദയത്തെ ഗ്രിപ്പ് ചെയ്യുന്ന ഒരു പാഷനുണ്ട്, ഐ മേ നോ ഹിം, അവനെ അറിയേണ്ടതിന്. അവനെ അറിയേണ്ടതിനെന്ന് പൗലോസ് പറയുമ്പോൾ, പൗലോസിനെ പോലെ അവനെ അറിഞ്ഞ വേറെ ആരുമില്ല അക്കാലഘട്ടത്തില്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ ശൂലം മേടിച്ച ഒരുവനാ പൗലോസ്. വേറെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് അറിയത്തില്ല. ബിക്കോസ് ഓഫ് ദി അബണ്ടൻസ് ഓഫ് റെവലേഷൻ, വെളിപ്പാടുകളുടെ ആധിക്യം. എന്ത് വെളിപ്പാടാ? കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട്. അതിന്റെ അബണ്ടൻസി ജീവിക്കുന്നയാളാ പൗലോസ്. ഇനി അതുകൊണ്ട് അഹങ്കരിച്ചു പോകാതിരിക്കേണ്ടതിന് കർത്താവ് ഒരു ശൂലം കൊടുത്തിരിക്കും. കാരണം അത്രമാത്രം റെവലേഷനാണ് പൗലോസിന്. ആ പൗലോസ് കർത്താവിനെ അറിഞ്ഞിട്ട് 30 വർഷത്തിൽ പരം സമയങ്ങളായിട്ടും അവന്റെ ഹൃദയത്തിന്റെ വാഞ്ചത, ദാറ്റ് ഐ മേ നോ ഹിം, അവനെ അറിയണം. രണ്ട് കൊരിന്ത്യരില് അതിന്റെ ബാക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ, 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാകും.
ആ മനുഷ്യൻ എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേൾക്കും എന്ന് ഞാൻ അറിയുന്നു.
ആ ശ്രദ്ധിച്ചു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. 14 വർഷം മുൻപ്, കൊരിന്ത് ലേഖനം എഴുതുന്നതിന് 14 വർഷം മുൻപ്, ഒരുപക്ഷെ തന്റെ വിശ്വാസ ജീവിതത്തിലെ ആദ്യ സമയങ്ങളിൽ മേ ബി ആ ഫ്യൂ ഇയേഴ്സിനുള്ളിലായിരിക്കാം പൗലോസ് എവിടം വരെ പോയി? പറുദീസയോളം പോയി. മനുഷ്യരാർക്കും ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. 14 വർഷം കഴിഞ്ഞാണ് ആ വെളിപ്പാടിനെ കുറിച്ച് പൗലോസ് പറയുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ അത് ചിന്തിച്ചു നോക്കി, എത്രമാത്രം 3rd heaven എടുക്കപ്പെട്ടൊരു മനുഷ്യന്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും? 3rd heaven എടുക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ പറയുക, that I may know him, അവനെ അറിയേണ്ടതിന്, യേശു ക്രിസ്തുവിനെ അറിയേണ്ടതിന്. പൗലോസിന്റെ ഹൃദയത്തിന്റെ മുഴുവൻ വാഞ്ചയും ഭാരവും അതാണ്, എനിക്ക് കർത്താവിനെ അറിയണം, എനിക്ക് കർത്താവിനെ ആഴമായിട്ട് അറിയണം. ആഴമായി അറിയുക എന്ന് പറഞ്ഞാൽ ആഴമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്ന അതിന്റെ അർത്ഥം. മൈക്കൊന്ന് ഒന്ന് സെറ്റ് ചെയ്യാവുന്നു. എത്രത്തോളം അറിയുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇന്റിമേറ്റ് ആയിട്ടുള്ള ബന്ധമാണ് പൗലോസിന്. അറിയുന്നതിനനുസരിച്ച ബന്ധമുണ്ടാകുന്നേ, അറിയാത്തയാളുമായിട്ട് ബന്ധമുണ്ടാകത്തില്ല. ഒരാളെ കുറിച്ച് കേട്ടാൽ കേട്ട ഒരു ബന്ധമുണ്ട്, ഫോൺ വിളിച്ചാൽ ഫോൺ വിളിച്ചൊരു ബന്ധമുണ്ട്, കണ്ടു കഴിഞ്ഞാൽ കണ്ട ഒരു ബന്ധമുണ്ട്, നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ അതിന്റെ ആഴത്തിലേക്ക് പോകുന്നൊരു ബന്ധമുണ്ട്. അങ്ങനെ ബന്ധം വർദ്ധിക്കുന്നേ. പൗലോസ് നാളുകൾ കഴിയുന്തോറും കർത്താവിനെ കൂടുതൽ അനുഭവിക്കുന്തോറും അറിയുന്തോറും അവന്റെ ഉള്ളിലെ പാഷൻ വർദ്ധിച്ചു വരിക, എനിക്കെന്റെ കർത്താവിനെ ഇനിയും അറിയണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായത് അവനെ അറിയണം. That I may know him. അറിയണം. സൗരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രധാനപ്പെട്ട ഒരു ആവശ്യം കർത്താവിനെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ചയാണ്. തൻ്റെ അമ്മയെ കാണാതെ ഇരിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞിനെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ക്രൗഡിന്റെ നടുവിൽ അമ്മയെ കാണാതിരിക്കുന്ന കൊച്ചുകുഞ്ഞ് എങ്ങനെയായിരിക്കും? അവന്റെ നോട്ടം മുഴുവൻ ഒറ്റക്കാര്യത്തിലേക്കായിരിക്കും, അവന്റെ ചിന്തകൾ മുഴുവൻ ഒരൊറ്റക്കാര്യത്തിലേക്കായിരിക്കും. നിങ്ങൾ ആ കുഞ്ഞിന് വേറെ എന്തുകൊണ്ട കൊടുത്താലും അവന് സന്തോഷം ഉണ്ടാകത്തില്ല. ആ കരയുന്ന കുഞ്ഞിനൊരു ഡോള് കൊണ്ട കൊടുത്താൽ കുറച്ചു നേരം അവൻ കളിച്ചുകൊണ്ടിരിക്കും, അത് കഴിയുമ്പോൾ അവൻ വലിച്ചെറിഞ്ഞിട്ട് അവൻ പറയും, എനിക്ക് എന്റെ അമ്മയെ കാണണം. അവന് മനോഹരമായ ഒരു രുചിയുള്ള ഒരു ഐസ്ക്രീം കൊണ്ട കൊടുത്താൽ അവൻ്റെ പക്ഷെ ഐസ്ക്രീം കുറച്ച് കഴിക്കും, പക്ഷെ അത് കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ അവൻ പറയും, എനിക്ക് എന്റെ അമ്മയെ കാണണം. ഇതുപോലുള്ളൊരു പാഷനാ നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്, കർത്താവിനെ അറിയാനായിട്ട്. And the provision is here. കർത്താവിനെ അറിയുവാനുള്ള വലിയ പ്രൊവിഷനാണ് ദൈവം നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിരിക്കുന്നത്. രക്ഷയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു വന്ന പ്രൊവിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവിനെ അറിയുവാനായിട്ടുള്ള പ്രൊവിഷനാ. അതാ രക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പാപങ്ങൾ ക്ഷമിച്ചു എന്നുള്ളത് സത്യമാ, സ്വർഗത്തിൽ പേരെഴുതി എന്നുള്ള സത്യമാ, ഇതെല്ലാം സത്യമായിരിക്കുമ്പോൾ തന്നെ ഈ മനോഹരനായ, നമ്മൾ പാടുന്ന പോലെ സുന്ദരരൂപനായ മനോഹരനെ, ഈ 10,000-ൽ പരമസുന്ദരനെ, ഈ കരുണാവാരിധിയെ, ഈ സ്നേഹവാനായ കർത്താവിനെ അടുത്തറിയാൻ, രുചിച്ചറിയുവാൻ, തൊട്ടറിയുവാൻ. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞേ, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ കേട്ടു, ഞങ്ങൾ അവനെ തൊട്ടു, ആ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ യേശുവിനെ തൊടുന്നു, എത്രത്തോളം നിങ്ങൾ യേശുവിനെ കേൾക്കുന്നു, എത്രത്തോളം നിങ്ങൾ യേശുവിനെ കാണുന്നു, എത്രത്തോളം നിങ്ങൾ യേശുവിനെ അറിയുന്നു, അത്രത്തോളം മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷീകരണം ഇത്ര ഷാലോ ആയി പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷാലോ ആയി പോയത്? സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ചിന്ത ഇത്രയേ ഉള്ളൂ, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുക. നോ, അല്ല. ഇത് കർത്താവിനെ ഹൃദയത്തിന്റെ ആഴത്തിൽ അനുഭവിച്ചറിയുന്ന, കർത്താവിനെ രുചിച്ചറിയുന്ന, അവന്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന, അവന്റെ കരുണ അറിയുന്ന, അവന്റെ ദിവ്യ സ്വഭാവങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു ജീവിതമായത്. ഞാൻ വിചാരിക്കുക, 30 വർഷം കഴിഞ്ഞിട്ടും ഈ ഒരൊറ്റ പാഷനെ നിൽക്കുക. 30 years after 30 years. നമ്മളൊക്കെ എത്ര വർഷം കഴിഞ്ഞവരാ? 10, 15, 20. നമ്മുടെ പാഷൻ ഈ നിലയിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മളെ ഇല്ലെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ എവിടെയോ ഞാൻ തണുത്തുപോയി, എൻ്റെ ഉള്ളിൽ കർത്താവിനെ അറിയുവാനായിട്ടുള്ളൊരു പാഷൻ കുറഞ്ഞുപോയി, ഞാനൊരു തൃപ്തിയിലാണ് ഇപ്പൊ പോകുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവ് വന്നാൽ പോകും എന്നുള്ളൊരു തൃപ്തിയിലായിപ്പോയി, കർത്താവേ എന്നെ അതിൽ നിന്ന് വിടുവിക്കണേ, എന്നെ അതിൽ നിന്ന് രക്ഷിക്കണേ കർത്താവേ. എൻ്റെ പ്രാർത്ഥന ഏതാ സ്ഥലങ്ങളെ, എൻ്റെ പ്രാർത്ഥന ഏതാ? കർത്താവിനെ മാത്രം അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? അവനെ കാത്തിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാ? ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞിനെ നാട്ടിലേക്ക് വിട്ടു, ഒരു ബസ്സിൽ കയറ്റി വിട്ടു, കയ്യിൽ മൊബൈലും കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിളിക്കുന്നുണ്ട്, വിളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കുഞ്ഞുണ്ട്, ഓക്കെയാണ്, കാര്യങ്ങൾ ഓക്കെയാണ്. ഇടയ്ക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയാൽ നിങ്ങൾ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല, എങ്ങനെയായിരിക്കും? കിട്ടുന്നത് വരെയും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ട്രൈ ചെയ്യുന്നു, വീണ്ടും ട്രൈ ചെയ്യുന്നു. കാരണം എന്നറിയാവോ? കേൾക്കുന്നില്ല, ബെല്ലടിക്കുന്നില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല. ഈ വിചാരിക്കുക, അവിടെ നാട്ടിൽ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത് വിചാരിക്കുക, ഒന്നാലോചിക്കുക, ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. മുല്ലപ്പെരിയാർ പ്രശ്നം, തമിഴ്നാട്ടിൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, തമിഴ്നാട് വഴിയാണ് ബസ് പോകുന്നത്, എങ്ങനെയായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഞാൻ അവൻ്റെ ശബ്ദം ഒത്തിരി അടുത്ത് കേട്ടതാ, ഞാനത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നതാ, പക്ഷെ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ വെപ്രാളത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ വെപ്രാളമുണ്ട് ഇല്ലേ? കുഞ്ഞുങ്ങളുടെ എക്സാം വരുമ്പം വെപ്രാളം, ജോലിയുടെ കാര്യത്തിലുള്ള വെപ്രാളം, കാര്യങ്ങൾ നടന്നില്ലെങ്കിലുള്ള വെപ്രാളം, പക്ഷേ അവൻ്റെ മാധുര്യ ശബ്ദം എനിക്ക് എൻ്റെ ആത്മാവിൽ കിട്ടുന്നില്ലല്ലോ. അവരൻ വീണ്ടും പറഞ്ഞു, ഇപ്പൊ ഞാൻ ചില സമയങ്ങളിൽ ബെല്ലടിക്കുന്ന കേൾക്കുന്നുണ്ട്, എങ്കിലും എടുക്കുന്നില്ല, എനിക്ക് അങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്റെ കുറവാണോ ഇത്? എവിടെങ്കിലും എനിക്കെന്തെങ്കിലും പറ്റിയതാണോ? എന്റെ സമർപ്പണത്തിന്റെ പ്രശ്നമാണോ? എങ്ങനെയാണെങ്കിലും അദ്ദേഹം പറയാണ്, എനിക്ക് അത് കിട്ടാതെ എനിക്കെന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ആത്മീയന്മാരുടെയൊക്കെ പ്രത്യേകത ഇതാ, വേറൊന്നിനും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. വേറെ എന്തൊക്കെ കൊടുത്താലും അമ്മയെ കാണാത്ത കുഞ്ഞിന്റെ കയ്യിൽ ഡോള് കിട്ടുന്ന പോലെയുള്ളു അവന്. എത്ര മനോഹരമായ കാര്യങ്ങൾ അവന് കിട്ടിയാലും അവന്റെ ഹൃദയം തൃപ്തിപ്പെടത്തില്ല. കാരണം അവന്റെ പാഷൻ അവന്റെ കർത്താവ്. ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ രക്ഷിക്കപ്പെട്ടത് 10-30 വർഷം ശേഷം പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് തൊട്ട് അടുത്ത ഫിലിപ്പി ലേഖനം തന്നെ, അതിന്റെ 1:21-23 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 1:21-23, Philippians 1:21-23. For to me, to live is Christ, and to die is gain. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമെന്ന് പറഞ്ഞൊരു മനുഷ്യൻ, കാരണം എന്താ? മരിക്കുന്നത് എങ്ങനെയാ ലാഭമാവുന്ന? മരിക്കുന്ന നഷ്ടമല്ലേ? പൗലോസിനുവിന് ഭാര്യയും പിള്ളാരും ഇല്ലാത്തതുകൊണ്ട് ദൈവസഭയ്ക്ക് നഷ്ടം. ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ മരിച്ചപ്പോ ഞാൻ ചില സമയത്ത് കരഞ്ഞിട്ടുണ്ട്. ആരെന്നറിയോ? ഡേവിഡ് വിൽക്കേഴ്സൺ മരിച്ചപ്പോ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. കാരണം മറ്റൊന്നുമല്ല, ദൈവസഭയ്ക്ക് ഒരു നഷ്ടമാണല്ലോ. ഒരു പ്രോഫറ്റ് ആയിരുന്നല്ലോ, ദൈവത്തിന്റെ ജനത്തെ വാൺ ചെയ്യാൻ ഒരു പ്രോഫറ്റ് ഉണ്ടായിരുന്നു, മരിച്ചുപോയല്ലോ. സക്കറിയ ടാനിഫോം മരിച്ചപ്പോൾ എന്റെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞു, ദൈവമേ ഒരു പ്രാർത്ഥനാവീരൻ കൂടെ മാറിപ്പോയല്ലോ. ദൈവത്തിന്റെ ഉണർവ് ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാള് മാറിപ്പോയല്ലോ. ദൈവഭക്തന്മാര് മരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്തെ വേദന ഏതാ? പക്ഷേ അവർക്കത് ലാഭമാ. കാരണം എന്താ? അടുത്ത വാക്യം Verse 2. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ കണ്ടോ, അദ്ദേഹത്തിന് മരണം ലാഭമായതിന്റെ കാര്യം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അതാണ് ഏറ്റവും ഉത്തമം. അത്യുത്തമല്ലോ. ഇസ് ഹി മാഡ്? മരിക്കുന്നത് ലാഭമാണെന്ന് കരുതിയ മനുഷ്യൻ, മരിച്ചാൽ ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമല്ലോ, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആത്മീയമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ജീവിച്ചിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ഇങ്ങനെ പറയാൻ പറ്റുന്നേ? കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട എന്താണെന്നറിയാമോ? അവന്റെ ജീവനാണ്. ജീവൻ വിട്ടിട്ടുള്ള കളിയൊന്നും ആരും കളിക്കത്തില്ല. ബാക്കിയൊക്കെ വേണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഏത് മനുഷ്യനും അവന്റെ ജീവന് വേണ്ടി പിടിക്കും. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പോലും നിയമമുണ്ട്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം. ഇവൻ കൊന്നാ പോലും വെറുതെ വിട്ട ചരിത്രമാണുള്ളത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ജീവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം. കാരണം ഒരുവന്റെ ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ജീവനാണ്. പക്ഷെ ഇവിടെ മനുഷ്യൻ പറയുകയാണ് മരിക്കുന്നത് ലാഭം. എന്താ കാരണം? കാരണം മറ്റൊന്നല്ല, വെളിപ്പാട്. ഇതിനാ വെളിപ്പാട് എന്ന് പറയുന്നത്, ഇതിനാണ് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. ഇതാ ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത്. അറിയുന്നവന്റെ പ്രത്യേകതയാണ് അവന് മരണം ഒരു ലാഭമാണ്. കർത്താവിനെ അറിയുന്നതനുസരിച്ച് അവന്റെ ഹൃദയം ഇവിടെ നിന്ന് ഉയർന്നുയർന്നുയർന്നുയർന്നുയർന്നുയർന്നുയർന്ന് ആ കർത്താവിന്റെ കൂടെ ആയിരിക്കും. ഇതാ പ്രത്യേകത. അവൻ എത്രത്തോളം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അറിയാമെന്നറിയാവോ? എത്രത്തോളം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടോ അത്രത്തോളം നാം അവനെ അറിഞ്ഞിട്ടുണ്ട്, അത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം ഇനി കർത്താവിനെ അറിയാൻ കിടക്കുന്നു. സഹോദരങ്ങളെ, സമയം വേർതിരിച്ചെവിടെങ്കിലും ഇരിക്കാം, സമയം വേർതിരിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറിയിരിക്കാം. കർത്താവിനെ ഇനിയും എനിക്ക് അറിയണം, എനിക്കവനെ അനുഭവിക്കണം, എനിക്കവന്റെ മനോഹരത്വം കാണണം, എനിക്ക് കർത്താവെ വെളിപ്പാട് തരണേ, വചനത്തിന്റെ ആഴങ്ങൾ എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നുള്ളൊരാഴമായ പ്രാർത്ഥന ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. സഹോദരങ്ങളെ, അതിൽ കുറഞ്ഞൊന്നിലും തൃപ്തിപ്പെടരുത്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, മൂന്നാം അധ്യായം തന്നെ ഏഴാം വാക്യം, 3:7. കണ്ടോ, ശ്രദ്ധിച്ച്. ഇംഗ്ലീഷ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ്. More than that, I count all things to be loss in view of the surpassing value of knowing Christ Jesus my Lord, for whom I have suffered the loss of all things and count them but rubbish so that I may gain Christ. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തം സകലവും ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു, നഷ്ടമെന്നെണ്ണുന്നു. എത്രത്തോളം കർത്താവിനെ നാം അറിഞ്ഞോ അത്രത്തോളമായിരിക്കും ഇവിടത്തെ കാര്യങ്ങൾ നഷ്ടമെന്നെണ്ണുന്നേ. Is he mad? അതുകൊണ്ട് പൗലോസ് ചില സമയത്ത് പറഞ്ഞത്, ഞാൻ ബുദ്ധിപരമുള്ളവനെ പോലെ സംസാരിക്കുന്നു. വി ആർ ഫൂളിഷ് ഫോർ ക്രൈസ്റ്റ് സേക്ക്, യേശു ക്രിസ്തു നിമിത്തം ഞങ്ങൾ ഭോഷന്മാർ. വീണ്ടും പറയാണ്, ക്രിസ്തു നിമിത്തം ഞങ്ങൾ വിവശന്മാർ. പിന്നെ നോർമൽ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണെന്ന്, ഏതാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. സ്വരങ്ങളെ, എവിടുന്നാ ഇതുണ്ടായേ? എവിടുന്നാ ഇതുണ്ടായേ? ഞാൻ പറഞ്ഞത്, ഈ ഒരാത്മാവിനാൽ ഈ ദിവസങ്ങളിൽ പിടിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിനെ അറിയാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. നമ്മളൊരു പക്ഷേ ഞാൻ പറഞ്ഞല്ലേ, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഡെഫിനറ്റ് നമ്മൾ പ്രാർത്ഥിക്കും, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് എന്റെ കോപ സ്വഭാവം, എന്റെ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞത്, ഇതിന്റെ അകത്ത് കിടന്ന് കറങ്ങുന്ന ഒത്തിരി പേരുണ്ട്. എന്നിട്ട് ഗിൽറ്റി കോൺഷ്യൻസിലേക്ക് നമ്മൾ പോവും. ഞാൻ പറഞ്ഞു, അതൊക്കെ ഒന്ന് വിട്. കർത്താവിനെ അറിയുമ്പോൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യം വിട്ടുപോകും. കർത്താവിനെ അറിയുന്നതനുസരിച്ച ഒരുവനിന്റെ ലോകമോഹം വിട്ടുപോകുന്നേ. അല്ലാതെ തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല ഒരുവൻ ലോകമോഹം വിട്ടുപോകുന്നേ. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഒരുവന്റെ ഉള്ളിൽ കത്തുമ്പോൾ അവന് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാനായിട്ട് നേരം കാണത്തില്ലെന്നാണ്. ചോദിക്കട്ടെ, നമ്മൾ തിരക്കേറിയ ഒരു ജോലി ചെയ്യുമ്പോൾ, വളരെ സീരിയസ് ആയ ഒരു ജോലി, കല്യാണങ്ങളൊക്കെ എടുത്തു വരിക, എന്റെ തൊട്ടടുത്തുള്ള സമയങ്ങളിൽ ഞാൻ പറഞ്ഞു, വേറെ എന്തിനേലും ചിന്തിക്കാൻ നേരമുണ്ടോ? ഒരാൾ പറയണത്, അവിടെ ഫുട്ബോൾ കളി കുറച്ച് നേരമുണ്ട്, നമുക്കൊന്ന് കാണാം എന്ന് പറയുമ്പോൾ എന്തു പറയും? തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുമ്പോഴാ ഫുട്ബോൾ കളി. ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി എന്നാ പറഞ്ഞ അതിന്റെ പിന്നാലെ പോകുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അതിലേക്ക് നമ്മുടെ മനസ്സ് വെക്കാത്തത് കൊണ്ടാ. ഒരുവന്റെ മനസ്സ് കർത്താവിലാകുമ്പോൾ പിന്നെ അവൻ ഇതൊന്നും ബാധിക്കുന്നില്ലെന്ന്. കാരണം അവന്റെ ചിന്തകളിൽ നിന്ന് കത്തുക കർത്താവിനെ അറിയുന്ന കാര്യം. അറിയും തോറും അവന്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുക, അവന് വീണ്ടും ആവേശമാ, എന്റെ കർത്താവിനെ ഇനിയും അറിയണം, അവന്റെ കൂടെ ഇരിക്കണം, അവന് പ്രസാദകരമായി നിന്ന് പരിശോധിക്കണം, അവന്റെ ഇഷ്ടം ചെയ്യണം, അവന്റെ വഴികളെ അറിയണം, അവന്റെ കൂടെ ആയിരിക്കണം. ഇതാ ഒരുവന്റെ ഹൃദയത്തെ ഗ്രിപ്പ് ചെയ്യണ്ട്. ഇത് ഗ്രിപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു. അവനെ അറിയേണ്ടതിനും നീ എന്നിട്ട് ഈ അറിവ് എത്രമാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നേ. നാം ഇപ്പോൾ അംശമായിട്ട് അറിയുന്നു. എങ്ങനെ അറിയുന്നേ? കണ്ണാടിയിൽ എന്ന പോലെ കടമൊഴിയായി കാണുന്നു. അന്നറിയപ്പെട്ടതുപോലെ എന്തു ചെയ്യും? അറിയുന്നു. ഈ വെളിപ്പാടുകളൊക്കെ സ്വരങ്ങളെ നമ്മൾ ഭാഗികമായിട്ട് നമ്മൾ അറിയുന്നേ, അതിന്റെ പൂർണ്ണ വെളിപ്പാടല്ല. പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. സ്വരങ്ങളെ ഭാഗികമായ വെളിപ്പാട് നമുക്ക് ഇവിടെ കിട്ടുന്ന കർത്താവിനെ കുറിച്ച്. നമ്മൾ അതിൽ വളരാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞത് ബുദ്ധിപരമായ അറിവല്ല. നിങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ച് ഈ അറിവ് സമ്പാദിക്കാമെന്ന് കരുതരുത്, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇനി ബൈബിൾ കോളേജ് പോകുന്നതിന് എതിരല്ല കേട്ടോ. ഒരാൾ ബൈബിൾ കോളേജിൽ പോയി കുറച്ച് ബൈബിൾ പഠിച്ചു, ഫൈൻ, അത്രയെങ്കിലും വചനമാകത്ത് കിടക്കുമല്ലോ. ഇറ്റ്സ് ഓക്കെ. ഞാൻ അത് ഇതിലല്ല, ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ കിട്ടത്തില്ല, വേറൊരാൾ പറഞ്ഞു മുട്ടിന്മേൽ കോളേജിൽ കിട്ടും. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, അവിടുത്തെ സന്നിധിയിൽ. കർത്താവേ, എനിക്ക് അങ്ങേ അറിയണം, എനിക്ക് അങ്ങേ അറിയണം. ഈ വാഞ്ചയിൽ നിന്നാണ് നമുക്കത് ഉണ്ടാകുന്നേ. ഈ വാഞ്ച കുറയുമ്പോൾ നമ്മുടെ അറിവും പോയി. അവിടെയാ അവൻ പലതും നഷ്ടമെന്നുണ്ടെന്നേ, നഷ്ടമെന്നുണ്ടെന്നേ. ഇവിടുത്തെ പല കാര്യങ്ങളും അവന് വിഷയമല്ലെന്ന്. പല ആൾക്കാരും കംഫർട്ടബിൾ ആയിട്ട് പോകുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകാൻ അവന് താല്പര്യമില്ല. കാരണം അതെന്നറിയാമോ? അത് അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ടല്ല, അവന്റെ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് കയറിയപ്പോൾ ഇവിടുത്തെ ക്ഷണികത അവന് മനസ്സിലായി. ഇത് എത്ര താൽക്കാലികമാണെന്ന് മനസ്സിലായി. അവനെ അറിയേണ്ടതിന്, അവനെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് തന്നെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്തു ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. എപ്പോഴാ പറഞ്ഞേ? എപ്പോഴാ പറഞ്ഞ ആ വാക്യം? എഫേസ്യ ലേഖനം അതിന്റെ 4:29 വാക്യം, 29 പിന്നെ 30 വായിക്കാം. വേഴ്സ് 29 and 30.
ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാശ നെഞ്ചുകൊണ്ടുള്ള വായനയിൽ
ശ്രദ്ധിച്ച് എവിടെയാ ദുഃഖിക്കുന്ന പരിശുദ്ധാത്മാവ്? ചേർത്ത് വായിക്കണം. അതിന്റെ ഇടയ്ക്ക് ചാപ്റ്റർ ഹെഡ്ലൈൻ ഒന്നും ഇടരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും പുറപ്പെടരുത്. Good for edification according to the need of the moment. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ തടഞ്ഞു വെക്കുന്ന ഒരു കാര്യം എഴുതി വെച്ചിരിക്കുക എന്താണെന്നറിയാമോ? നമ്മുടെ വാക്കുകളാണ്. സ്വരങ്ങളെ കർത്താവിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ട കാര്യം അവരുടെ നാവിന് ഒരു കടിഞ്ഞാടുക എന്നുള്ളതാണ്. ദാവീദ് പറഞ്ഞു, എന്റെ വായ്ക്കൊരു കാവൽക്കാരനെയും എന്റെ അധരങ്ങൾക്കൊരു കാവൽക്കാരനെയും എന്ത് ചെയ്യണം? നിയമിക്കണമേ. സ്വരങ്ങളെ നാവിന് കൺട്രോൾ ഇല്ലാത്ത ഒരാൾക്ക് പോലും ദൈവത്തിൽ നിന്ന് കേൾക്കാൻ കഴിയത്തില്ല. ഇനി കേൾക്കുന്നു എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർ വ്യാജം പറയുക. നാവിന് ഉള്ള നിയന്ത്രണം ഒന്നും സംസാരിക്കരുതാണോ? അല്ല, ഈ ആവശ്യമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ പോയി സംസാരിച്ച് ഇടപെട്ട് ഇല്ലാത്ത കാര്യങ്ങളിൽ, അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ രണ്ടുപേരും ഈ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള ടെൻഡൻസിയാണോ കൂടുതൽ, കേൾക്കാനുള്ള ടെൻഡൻസിയാണോ കൂടുതൽ? നമ്മൾ ആകെപ്പാടെ ഇരുന്ന് കേൾക്കുന്ന ഒറ്റ സ്ഥലമുള്ള എവിടാണെന്നറിയാവോ? അത് ഈ ചർച്ച. അന്നിട്ട് എന്തുമാത്രം ഞെളിവരിയൊക്കെ ഉണ്ട് നമുക്ക്. ആ ഞെളിവരിയൊക്കെയാണ് പിള്ളേർ പോകുമ്പോ ഒന്ന് തലോട് മോനെ ഡാ ചക്കരേ. കാരണം ഈ ഞെളിവര് കേൾക്കാനുള്ള ഇതില്ല. കാരണം എന്താ പറയുക, ഇത് ഇതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, നാവിന് കടിഞ്ഞാണിടാത്ത ഒരാൾക്ക് പോലും കർത്താവിൽ നിന്ന് കേൾക്കാൻ കഴിയത്തില്ല. കാരണം എന്താ പറയുക, പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിരിക്കുക. പിന്നെ എങ്ങനെ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ? പരിശുദ്ധാത്മാവാണ് ഈ വെളിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവാണ് യേശു കർത്താവിനെ നമ്മുടെ കൺമുമ്പിൽ വരച്ചു കാട്ടുന്നത്. അവൻ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ പരിശുദ്ധാത്മാവ് യേശുവിന്റെ സാക്ഷ്യം പറയുന്നു, അല്ലാതെ വേറൊരു മാർഗമില്ലെന്ന്. യേശുവിനെ ആത്മാവിൽ യേശുവിനെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. എത്ര വലിയ അറിവുള്ള ആൾ ഇവിടെ ഒന്ന് പറഞ്ഞാലും, ഏറ്റവും വലിയ ബൈബിൾ പണ്ഡിതൻ PhD ഡബിൾ PhD ഇവിടെ വന്ന ക്ലാസ് എടുത്താലും ഒരു പ്രയോജനമില്ല. കാരണം എന്നറിയോ, ഇത് ആത്മാവിൽ ഗ്രഹിക്കേണ്ട കാര്യമാണ്. ഇത് ആത്മാവിൽ 1 Corinthians 2:11 1 Corinthians 2:11 വാക്യം. താഴേക്ക് വായിക്കാം.
അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായ
പതിനാലാം വാക്യം. എന്നാൽ
മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവർ മോശമാകും. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവനെ നീക്കുവാൻ കഴിയുന്നില്ല.
കണ്ടോ, ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ദൈവത്തിലുള്ളത് അറിയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ദൈവാത്മാവിലൂടെ മാത്രം. അത് ആത്മാവിലല്ലാത്ത ഒന്നും കൊണ്ടും പ്രയോജനമില്ല. അതിങ്ങനെ എന്ത് ചെയ്യും? ജസ്റ്റ് ഇറ്റ് വിൽ വാനിഷ്. പക്ഷേ ആത്മാവിൽ അറിയുന്ന ഓരോ കാര്യങ്ങളുടെയും ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. 5ാം ക്ലാസ്സിൽ പഠിച്ച ബയോളജിയിൽ എത്ര കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്, ഒട്ടും പൊടി ഓർക്കുന്നുണ്ട്. തറ പറ പന എന്ന് പറഞ്ഞ് 3-4 കാര്യങ്ങളൊക്കെ പണ്ട് പഠിച്ച് ഓർക്കുന്നുണ്ട്. അത്രയല്ലാതെ വല്ല ഓർക്കുന്നുണ്ടോ? അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വാനിഷായി പോയി. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ചില സന്ദർഭങ്ങളിൽ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി വെച്ചിരിക്കുക അല്ലേ. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതാ, നമ്മുടെ ബോധ്യങ്ങളെ മാറ്റിയതാ, അറിവിന്റെ തലത്തിലല്ലത്, അതിന്റെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ചലനം ഉണ്ടാക്കിയതാ. ആ ഉറപ്പിലാ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഒന്ന് സമയം മാറ്റി വെക്കണം, രണ്ടത് മാത്രമല്ല ഈ ഒരു പാഷൻ നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിടികൂടട്ടെ. ഓഫീസിൽ പോകുമ്പോഴും ഓഫീസിൽ കിട്ടുന്ന സമയങ്ങളിലും എനിക്ക് എന്റെ കർത്താവിനെ കുറെ കൂടെ ആഴത്തിൽ അറിയണം. ദൈവമേ എന്നെ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് ആഗ്രഹിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് സമൃദ്ധമായിട്ട് ചൊരിയുമെന്ന് ഞാൻ പറഞ്ഞേ. ചൊരിയും. എങ്ങനെയൊക്കെ ചൊരിയും? ഒന്ന്, തിരുവചനം കേൾക്കുമ്പോൾ അതിലൂടെ. സമരങ്ങൾ ഇത് കേട്ടാ പോലും ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന 25 പേര് 25 രീതിയിലാണ് ഇത് കേൾക്കുന്നേ. ആത്മാവ് നമുക്ക് ഈ കാര്യങ്ങൾ ഓരോന്നും എന്ത് ചെയ്യും? ഉപദേശിച്ചു തരും. കർത്താവിനോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരുവനോടും ദൈവം സംസാരിച്ചിരിക്കും. കാരണം ഇത് സംസാരിക്കും ദൈവമാ. അതിനു വേണ്ടിയിട്ടാണ് ഈ ആത്മാവിനെ തന്നെ. ഞാൻ പറഞ്ഞു, എന്ത് വലിയ പൊട്ടൻഷ്യൽ നമുക്കുള്ളത്, എത്ര വലിയ പോസിബിലിറ്റിയാ. എന്താ? യേശു കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുക, ഉള്ളിലാക്കി വെച്ചിരിക്കുക. അവിടെ പൗലീസ് പറഞ്ഞേ, അവനെ അറിയേണ്ടതിനും. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ, പർദീസിയോളം എടുക്കപ്പെട്ട മനുഷ്യൻ, മനുഷ്യരാരും കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കേട്ട മനുഷ്യൻ, ആ മനുഷ്യൻ വീണ്ടും 30 വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ്, ഇപ്പോഴും എന്റെ പാഷനത എന്റെ കർത്താവിനെ എനിക്ക് കേൾക്കണം, എനിക്ക് അവനെ അറിയണം. ലോർഡ്, കർത്താവ് എനിക്ക് വെളിപ്പാടുകളെ തരണമേ. എത്രത്തോളം കർത്താവിനെ അറിയുന്നു അത്രത്തോളം കർത്താവിന് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്വരങ്ങൾ രൂപാന്തരമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അടുത്ത വാക്യത്തിൽ ഞാനത് സംസാരിക്കാം. ഫിലിപ്പിലേഖനം നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിന്റെ അടുത്ത ഭാഗം, ഫിലിപ്പിലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഞാനത് ഇംഗ്ലീഷ് വായിക്കാം. That I may know him and the power of his resurrection, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അറിയേണ്ടതിന്. ഒന്ന്, അവനെ അറിയണം. രണ്ടാമത്, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയണം. The power of his resurrection. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളാണ്. ഒന്ന്, the power of creation. സൃഷ്ടി ഉണ്ടാക്കിയപ്പോഴുള്ള ദൈവത്തിന്റെ ശക്തി. The power of creation. അതിനേക്കാളും വലിയ പവറാണ് ദ പവർ ഓഫ് റിസറക്ഷൻ, പുനരുദ്ധാനത്തിന്റെ ശക്തി. എന്താ പുനരുദ്ധാനം എന്ന് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ എന്നെ കുറിച്ച്? പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. എന്താ പുനരുദ്ധാനം? ഒരു ചെറിയ കാര്യമാണെന്ന് ചിന്തിക്കരുത്. പുനരുദ്ധാനം, ഇവിടെ നിന്നൊരുവനെ, മരിച്ചു കിടക്കുന്ന ഒരുവനെ, ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന ഒരുവനെ, അല്ലെങ്കിൽ കടലിലൊക്കെ ഒത്തിരി ഭക്തന്മാർ മരിച്ചു പോയിട്ടുണ്ട്, അവിടെ കിടക്കുന്ന ഒരുവനെ ആത്മാവ് വന്ന്, അവന്റെ ഉള്ളിൽ വന്ന് ജീവൻ പ്രാപിച്ച് ഇവിടെ നിന്ന് നേരെ അവനെ പറപ്പിച്ച് സ്വർഗാദി സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന ശക്തിക്ക് പറഞ്ഞ പേരാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. നിസാരമായിട്ട് കരുതരുത്. The power of his resurrection. ഇതായിരുന്നു പഴയ ഭക്തന്മാര് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, ഇതായിരുന്നു പുതിയ നിയമത്തിന്റെ ഭക്തന്മാരുടെയും പ്രതീക്ഷ. റെസറക്ഷൻ, മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം അവരുടെ പ്രതീക്ഷ അതായിരുന്നു. മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം. സ്വരങ്ങളെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ അച്ചാരമായിട്ട് തന്നിരിക്കുക ഇപ്പം. എന്തിനാണെന്നറിയാവോ? എന്ത് തന്നിരിക്കുന്ന ഇപ്പൊ പരിശുദ്ധാത്മാവിനെ? നമ്മെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ. എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് അവകാശമായിട്ട് കിട്ടിയതെന്ന് നമുക്ക് അറിയുവാൻ, ലോകത്തിലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ, നമ്മെ പഠിപ്പിക്കുവാൻ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, തേജസ്സിന്മേൽ തേജസ് പ്രാപിപ്പായി ക്രിസ്തുവിൻ പ്രതിമയായി തീരാൻ, തേജസ്സിന്മേൽ തേജസ് പ്രാപിപ്പായി ക്രിസ്തുവിൻ പ്രതിമയായി തീരാൻ. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവേശുവിന്റെ പ്രതിമയായി തീരുവാൻ എങ്ങനെ സംഭവിക്കുന്നേ? ആത്മാവിനാൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞു അവന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഇപ്പോൾ ഇപ്പം ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവിനെ അറിയുവാൻ, കർത്താവ് നമ്മെ പഠിപ്പിക്കുവാൻ, എന്തൊക്കെയാണ് നമ്മുടെ അവകാശമെന്ന് അറിയുവാൻ, അതൊക്കെ പരിശുദ്ധമാണ് കാണിച്ചു തരുന്നേ. അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ പ്രതിമയോട് സദൃശ്യരായി തീരുവാൻ. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല, ഇതേ ആത്മാവ് തന്നെ നമ്മളെ മരിച്ചവരിൽ നിന്ന് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തു ഇരിക്കുന്ന ഇരിപ്പിടമായ ഉയരത്തിൽ നമ്മെ കൊണ്ടെത്തിക്കും. എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം, എഫേഷ്യൻസ് 1:19
വാക്യം.
പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ. ഇംഗ്ലീഷിലെ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്നത്, വാട്ട് ഈസ് ദ സർപാസിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ Toward us who believe. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി, എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. നമുക്കത് ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള പവർ അത്. പലരും പ്രാർത്ഥിക്കുക, കർത്താവേ ഇവർക്കൊന്ന് മനസ്സിലാകണം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. എന്നിട്ട് അടുത്ത വാക്യം, 20-ാം വാക്യം, ശ്രദ്ധിച്ചേ. 20-ാം വാക്യത്തിൽ പറയാണ്, വിച്ച് ഹി ബ്രോട്ട് അബൌട്ട് ഇൻ ക്രൈസ്റ്റ് വെൻ ഹി റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ് ആൻഡ് സീറ്റഡ് ഹിം അറ്റ് ഹിസ് റൈറ്റ് ഹാൻഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. കണ്ടോ, ഇതേ ശക്തിയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന. ഈ ശക്തി തന്നെയാണ് യേശുവിന്റെ ഉള്ളിൽ വ്യാപരിച്ച്. യേശു മരിച്ചു, യേശുവിനെ അടക്കം ചെയ്തു, എന്നാൽ 3-ാം ദിവസം ഇതേ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈ ശക്തി തന്നെ ക്രിസ്തുവിലേക്ക് വ്യാപരിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ കൊണ്ടു നിർത്തി? പിതാവിന്റെ വലത്തുവാകത്ത് സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മീതെ കൊണ്ടിരുത്തി. ഏത് ശക്തിയാ? ഏത് ശക്തിയാ? നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. കണ്ടോ, അങ്ങനെ എഴുതിയിരിക്കുന്നു, വിച്ച് ഹി ബ്രോട്ട് അബൌട്ട് ഇൻ ക്രൈസ്റ്റ്. സ്വരങ്ങളെ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അതേ ആത്മാവ്, ഈ ആത്മാവ് യേശു ക്രിസ്തുവിന് എന്ത് ചെയ്തത്? ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് കൊണ്ടിരുത്തിയത്. അതുകൊണ്ടാ വചനം പറഞ്ഞത്, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ആദ്യ ഫലമായിട്ട് കർത്താവിനോട് കൊണ്ടിരുത്തിയിരിക്കുക. ആദ്യ ഫലം കാണുമ്പോ ഓർത്തോണം എന്താന്ന് അതിന്റെ അർത്ഥം. ബാക്കി മുഴുവൻ എന്ത് ചെയ്യും? സ്വരങ്ങളെ, ഈ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കത്തേണ്ട കാര്യങ്ങൾ. ഇവിടെ എനിക്ക് പ്രമോഷൻ കിട്ടിയില്ല, കരച്ചില്ല എന്റെ പൊന്ന് സഹോദര സഹോദരി. പ്രമോഷൻ കിട്ടാത്തതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ട് കിടക്കാതെ നാണക്കേട്. കാരണം ഇവിടെ സകല വാഴ്ചയ്ക്കും മുകളിലും സകല അധികാരത്തിനും കർത്തൃത്വത്തിനും എല്ലാം മുകളിലായിട്ട് കൊണ്ട ഇരുത്താൻ പോയിരിക്കുക, ആത്മാവിൽ ഇരുത്തിയിരിക്കുക. അപ്പൊ ഓൾറെഡി ആത്മാവിൽ ഇരുത്തിയിരിക്കുകയാണ് അവിടെ. ഇത് കാണാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാ ഇവിടത്തെ കാര്യങ്ങളിൽ നമ്മൾ ഈ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കമ്പാരിസൺ അവർക്കതുകൊണ്ട്. എനിക്കിതില്ല, ഈ കമ്പാരിസന്റെ എല്ലാം കാര്യം നമ്മുടെ ആത്മീയമായ നിക്ഷേപം, ആത്മീയമായിട്ടുള്ള അവകാശം ദൈവം എന്താ തന്നെന്ന് അറിയത്തില്ല. പൗലോസ് അത് കണ്ടു, അതുകൊണ്ടാ പറഞ്ഞേ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം സകലവും ചപ്പെന്നും ചവർന്നു വിണ്ണുന്നു. ഐ കൺസിഡർ എവരിത്തിങ് റബ്ബിഷ്. എന്തോ ഇവിടെ വിട്ടുകൊടുക്കാതെ കിടന്ന് പയറ്റാ നമ്മള്, കാടുകടക്കി വിട്ടുകൊടുക്കത്തില്ല. എന്തുകൊണ്ടാ വിട്ടുകൊടുക്കാൻ പറ്റാത്തെ? കാരണം കണ്ടിട്ടില്ല, നിക്ഷേപം കാണാത്തത് കൊണ്ടാ, അവകാശം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാ. അതേ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ദിവസങ്ങളിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മാറിയിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ പറയണം, എനിക്ക് എന്റെ കർത്താവിനെ ആഴത്തിൽ അറിയണം, പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. ഇവിടുത്തെ ഒന്നല്ലേ പിടിവിടുള്ളൂ, ഇവിടുത്തെ പിടിവിടണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന എന്താണെന്ന് അറിയുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പൗലോസ് പറഞ്ഞ ആദ്യം പൗലോസിന് വസ്തുവകകളായിരുന്നു, ഇതെല്ലാം നഷ്ടം ഞാൻ എണ്ണുന്നു. പിന്നെ പൊസിഷൻസ് വിട്ടു, എബ്രായക്കാരൻ, എട്ടാം നാളിൽ പരിച്ഛേദനേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരീശൻ, പൊസിഷൻസ് അതും വിട്ടു. വസ്തുവകൾ വിട്ടു, പൊസിഷൻസ് വിട്ടു, ഏറ്റവും അവസാനം പറയാ ഇനി ജീവനോട് വിട്ടേക്കാം. അതുകൊണ്ടാ പറഞ്ഞേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കാൻ പ്രോഗ്രസ് ഉണ്ടോ? പക്ഷെ പലപ്പോഴും ഒത്തിരി ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ പ്രോഗ്രസ് താഴേക്ക് പോവാ. കർത്താവിനെ അറിഞ്ഞപ്പോ പറഞ്ഞ് ജീവൻ കൊടുക്കാന്ന് പറഞ്ഞേ, ഇപ്പൊ കുറച്ചു നാളൊക്കെ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അത്ര പെട്ടെന്ന് കൊടുക്കൊന്നും വേണ്ട. ഇപ്പൊ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരിക, പ്രോഗ്രസ് താഴേക്ക് പോയി ആണോ? കർത്താവിനെ അറിഞ്ഞപ്പോ ജീവൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ ആൾക്കാര് അനേക നാള് ഈ ലോകത്തിൽ ജീവിച്ച് ഉടനെയും കർത്താവ് വരുന്ന ലക്ഷണം കാണുന്നില്ല, പതിയെ 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 താഴേക്ക് പോയി. ഇപ്പം എങ്ങനെങ്കിലൊക്കെ നേടാൻ, പിടിച്ചെടുക്കാൻ, സമ്പാദിക്കാൻ, നേടിയെടുക്കാൻ. ഒരിക്കൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമുള്ള ചിന്ത എന്റെ ഉള്ളിൽ വന്നപ്പോ ഒരു വചനം ഓടി വന്നു മനസ്സിൽ, ഇപ്പോഴാകുന്നു ഒലിവ് തോട്ടവും മുന്തിരിത്തോട്ടവും സമ്പാദിക്കാനുള്ള നേരം. അത് കേട്ടോടുകൂടി ഒതുങ്ങി എല്ലാം പോയി. വാട്ട് ഇസ് അവർ പ്രോഗ്രസ്? പ്രോഗ്രസ് എങ്ങനെയാ? വസ്തുക്കളുമായിട്ടുള്ള ബന്ധം കെട്ടായിക്കൊണ്ടിരിക്കും. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ എന്നുള്ള ബാധിക്കത്തില്ല. ലോകത്തെ അനുഭവിക്കുന്നവർ അനുഭവിക്കാത്തവരെ പോലെ ഇതൊന്നും ഇവിടെ ടച്ച് ചെയ്യത്തില്ല, ഇവിടെ തൊടത്തില്ല. ഇതെല്ലാം ഉണ്ട്, ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഇവിടെ തൊടത്തില്ല. അങ്ങനെ വേണം ജീവിക്കാനായിട്ട്. രണ്ടിവിടെ തൊടുന്നില്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ കൈ തുറക്കുന്നതിൽ അറിയാൻ പറ്റും ഇവിടെ തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നേടാൻ താല്പര്യമുള്ളവർ ഒന്നും കൊടുക്കത്തില്ല, കൈ അടച്ചു പിടിച്ചിരിക്കുക, പിടിച്ചിരിക്കുക. കാരണം വീണ്ടും കൂട്ടിക്കൂട്ടി വെക്കുക. പക്ഷെ ഇവിടെ തൊടാത്തവര് കൈ തുറന്നിരിക്കും, അതിലറിയാൻ പറ്റും. നമ്മുടെ നമ്മൾ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്ത നമ്മുടെ പ്രശ്നം അല്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നിയമങ്ങൾ കൊണ്ടൊന്നും ഒരാൾ ആത്മീയനാക്കാൻ പറ്റത്തില്ല. പക്ഷേ എത്രത്തോളം കർത്താവിനെ അറിയുന്നു അവന്റെ പിടി അവൻ പലതിന്നും വിടും. കാരണം പൗലോസ് പറയുകയാണ് താഴേക്ക് വായിച്ച് ഫിലിപ്പി ലേഖനത്തിലേക്ക്, ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പം അതിന്റെ മൂന്നാം അധ്യായത്തില് ഒൻപതാം വാക്യം, ആൻഡ് മേ ബി ഫൗണ്ട് ഇൻ ഹിം, അവനിൽ ഇരിക്കേണ്ടതിന്. പൗലോസ് പറയാണ് അവനെ നേടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടതിന്, അവനെ അറിയേണ്ടതിന്, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയേണ്ടതിന്. നോക്കുക, ഈ മനുഷ്യന്റെ മനസ്സ് മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങളെ കിടന്ന് കിടക്കുക, വേറൊന്നും ബാധിക്കുന്നില്ല നീ മനുഷ്യന്. നാലാധ്യായം ശ്രദ്ധിച്ചോണം, നാലാധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ ഈ 14:13 എല്ലാവരും എടുക്കാറുള്ളൂ, ഒന്ന് വായിച്ചേ. Chapter 4:13. ആ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്ന വചനമാണ്. എന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും. ഈ വാക്യാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കപ്പെട്ട ഒരു വാക്യം. ഇവിടെ ആൾക്കാർ പറയാണ് ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ പ്രസംഗം മുഴുവൻ ഐ ക്യാനാ. എന്നിട്ട് അതിനോടനുബന്ധിച്ച് ഉപദേശങ്ങൾ ഇവരുണ്ടാക്കി. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയായതായത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ഇന്ന് സമൃദ്ധിയിലായിരിക്കും എന്നൊരു ഉപദേശം കൂടെ സ്ഥാപിച്ചപ്പോ ക്ലീൻ. പക്ഷെ ഇത് പറഞ്ഞ പോലീസ് അടുത്ത വാക്യം വായിച്ചു നോക്കി, എന്റെ തൊട്ട് അടുത്ത വാക്യം ഇത് പറഞ്ഞിട്ടാണല്ലോ അടുത്ത വാക്യം പറയുന്നത്. എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? പട്ടിണിയായിരുന്നു, കാശ് തീർന്നു പോയി, പട്ടിണിയായിരുന്നു. പാവം പൗലോസിന്റെ മോളത്തെ വാക്യം എടുത്ത് എല്ലാവരും സമൃദ്ധി പറയുമ്പം ഇത് പറഞ്ഞ പൗലോസ് പട്ടിണി കിടക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ താഴേക്ക് വായിച്ചോ, ഫിലിപ്പരെ 15 വാക്യം, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ. തെസലോനിക്കില്ലേലും ആണോ ശ്രദ്ധിച്ചേ, പുള്ളിക്കാരന്റെ ഈ പോക്കറ്റിൽ കാശൊന്നുമില്ല. കാരണം എന്തറിയോ, അദ്ദേഹം ഇതിന്റെ പിടിവിട്ടയാളാ. സമ്പാദിക്കാനായിരുന്നെങ്കിൽ പൗലോസിന്റെ ജീവിതം എഴുതിയിട്ടുണ്ട്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, അധ്വാനിക്കുക. ടെന്റ് മേക്കറാ, ടെന്റ് മേക്കിംഗ് ആണ് പരിപാടി. ടെന്റ് മേക്ക് ചെയ്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, കൂടെയുള്ളവർക്കും പിടിവിട്ടു. ഞാൻ പറഞ്ഞത് സൗരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അറിയും തോറുമാ ഇവിടത്തെ പിടി നമ്മുടെ വിടുന്നേ. പൊസിഷൻസ് വിടുന്നത് അതറിയുമ്പോഴാ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ പൊസിഷന്റെ അത് കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ടിരിക്കും. പൊസിഷൻസ് അതാ മറ്റൊരു അപകടം. എന്റെ പൊസിഷൻ, ഏറ്റവും അവസാനം എന്റെ ജീവൻ. ഓ, എന്തൊരു വെളിപ്പാടായിരിക്കും അല്ലേ പൗലോസിന്റെ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അമേസിങ്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഞാനിത് പറഞ്ഞു വന്നത് നമുക്ക് തുടങ്ങാം പ്രാർത്ഥിക്കാനായിട്ട്. കർത്താവെ, എനിക്കിതുപോലൊരു പ്രോഗ്രസ് വേണം. കർത്താവെ, ഇവിടെ ഒന്നും എന്നെ ബാധിക്കാത്ത വിധത്തില്, ഇവിടെ ഒന്നും എന്നെ ബാധിക്കാത്ത വിധത്തില് എന്റെ കർത്താവിനെ ആഴത്തിൽ അറിയുവാൻ എന്നെ സഹായിക്കണേ. അവനെ അറിയുമ്പോൾ, അവൻ എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്നറിയുമ്പോൾ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയുമ്പോൾ, സഹോദരങ്ങളെ, പുനരുദ്ധാനം, ഞാൻ വീണ്ടും എനിക്കൊന്ന് വരട്ടെ, പുനരുദ്ധാനം എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല. നമ്മളതിനെ നിസ്സാരമാക്കി കളയരുത്. ഇന്ന് എല്ലാവരും അങ്ങ് പറഞ്ഞു പോകുന്ന പുനരുദ്ധാനം, ആ സ്നാനപ്പെട്ടോ നിങ്ങൾ പോകുന്നു, ഒരു വഞ്ചനയാ. കാരണം പരിശുദ്ധാത്മാ ഉള്ളിൽ വന്നവന്റെ പ്രത്യേകതയുണ്ട്, അവന്റെ ഉള്ളിൽ ഒരു പ്രോഗ്രഷൻ നടക്കും. എന്താ പ്രോഗ്രഷൻ? അവന്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വർദ്ധിച്ചു വരും. അത് വർദ്ധിക്കുന്നതനുസരിച്ച് അവന്റെ ഉള്ളിൽ ലോകമോഹങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വർദ്ധിക്കുന്നതനുസരിച്ച് അവന്റെ പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേതെങ്കിലും പാട്ട് കേട്ട് വരുന്ന പ്രത്യാശയല്ലത്. രാവിലെ നമ്മൾ പാട്ട് കേട്ടു, രാജാതിരാജൻ വരുന്നതിന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ ആത്മാവിലാകുന്ന പാട്ടുകൾ ഇങ്ങനത്തെ പാട്ടുകളാ, പ്രത്യാശയുടെ പാട്ടുകളാ. പക്ഷെ ഈ പാട്ടുകൊണ്ട് തീർന്നു പ്രത്യാശ. ഞാൻ പറഞ്ഞത് ചെറിയ കാര്യമല്ല. അവന്റെ പുനരുദ്ധാനം, മരിച്ചവരുന്നുള്ള പുനരുദ്ധാനം. നമുക്ക് എത്രത്തോളം നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, മരിച്ചവരുന്നുള്ള പുനരുദ്ധാനം. അതിനുവേണ്ടിയായിരുന്നു വിശുദ്ധന്മാരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ വായിച്ച വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആകാത്തല്ലാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വാട്ട് ഇസ് ദ കണ്ടിന്യേഷൻ? അടുത്ത വായിച്ച് ശ്രദ്ധിച്ചായിരുന്നു, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞു? എന്താ എന്റെ കണക്ഷൻ? വാട്ട് ഇസ് ദ കണക്ഷൻ? ഈ പരിശുദ്ധാത്മാവാ വീണ്ടെടുപ്പ് നാളിൽ അതിന് വേണ്ടിയിട്ട് മുദ്രയിട്ട്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ പറപ്പിച്ച് സ്വർഗത്തിൽ നമ്മളെ കൊണ്ട് നിരുത്തുന്നേ. അതുകൊണ്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാവിനെ ശ്രദ്ധിക്കാം, ആത്മാവിന്റെ ശബ്ദം കേൾക്കാം. അപ്പം യേശുവിനെ കൂടുതൽ ആഴത്തിൽ അറിയും. യേശുവിനെ അറിയുന്തോറും നമ്മുടെ ചിന്തകൾ ഇവിടെ നിന്ന് പൊങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമ്മുടെ ചിന്താമണ്ഡലം എന്ത് ചെയ്യും? ഉയരത്തിലായിരിക്കും. ആത്മീയ കാര്യങ്ങളിലേക്ക്, കർത്താവ് നിന്നിരിക്കുന്ന അവകാശത്തിലേക്ക്, കർത്താവിങ്കിലേക്ക്, കർത്താവിനെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവിടേക്കൊന്ന് കയറി നിൽക്കും. ഇല്ലെങ്കിൽ ഈ ലോകം നമ്മളെ ഇവിടത്തെ കാര്യങ്ങളിട്ട് വട്ടം കറക്കും. എന്തൊക്കെ കാര്യങ്ങളാ? ലോകം ഇവിടത്തെ കാര്യങ്ങൾ കൊണ്ടിട്ട് വട്ടം കറക്കുന്നതുകൊണ്ട് ദൈവമക്കൾക്ക് ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് കഴിയുന്ന പോലും ഇല്ല. സ്വരങ്ങളെ, വി ആർ ഹിയർ ഫോർ എ ഷോർട്ട് ടൈം. ഒരു ചെറിയ സമയം മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. ഡു യു ബിലീവ് ദാറ്റ്? നമ്മള് ഒരു പാട്ടിപ്പോ പാടിയായിരുന്നല്ലേ, മണ്ണാമൻ കൂടാരം പൊളിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ വരവ് സമീപമായെന്നോ. അടുത്തെന്താ? ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും എനിക്കെന്റെ. ഒരു ചമ്മൽ തോന്നില്ലത് പാടിയിട്ടത് അല്ലേ? പാട്ടൊക്കെ നമ്മൾ വെച്ച് കീറി അങ്ങ് പോവാ. ഞാൻ റെഡിയാന്ന് ചില പിള്ളേർ പറഞ്ഞ പോലെ എക്സാമോ, ഞാൻ റെഡിയാ. അടുത്ത ദിവസം എത്ര മാർക്കാടാ? 2 മാർക്ക്. ഞാൻ ചോദിക്കുന്ന സാധനങ്ങൾ, ആർ വി സീരിയസ്ലി സിൻസിയർലി ഗെറ്റിംഗ് റെഡി? റെഡിയാണോ നമ്മൾ അക്കാര്യത്തിന് വേണ്ടിയിട്ട്? മരിച്ചു എന്നുള്ള പുനരുദ്ധാരണ ഒത്തിരി വാക്യമുണ്ട് കേട്ടോ. ഞാനത് 1-2 വാക്യം കൂടെ ഞാൻ എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുക. മരിച്ചു എന്നുള്ള പുനരുദ്ധാനം, ഈ പരിശുദ്ധാത്മാവ് യേശുവിന്റെ ഉള്ളിൽ വ്യാപരിച്ച് യേശുവിനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് വീണ്ടും ശിഷ്യന്മാര് നോക്കിയിരിക്കുമ്പോൾ, നിങ്ങൾ ആ പിക്ചർ ഒന്ന് ചിന്തിച്ചേ, ശിഷ്യന്മാര് നോക്കിയിരിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുക? ഒലിയ മലയിൽ നിന്ന് പതിയെ മുകളിലേക്ക് ഉയർന്നു 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 ഉയർന്നു. ഒരു മേഘം വന്നവനെ മറച്ചു, പിന്നെ പോയത് അവർ കണ്ടില്ല. മേഘം വരെ അവർ കണ്ടുള്ളൂ, മേഘം വന്നവനെ മറച്ചു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ വരവിങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷരായിട്ട് ഉയർക്കും. എങ്ങനെ ഉയർക്കുന്നേ? ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നതാ. ഈ ആത്മാവ് വന്ന് മരിച്ചു കിടക്കുന്നവനെ എന്ത് ചെയ്യും? അവിടെ നിന്ന് എന്ത് ചെയ്യും? അവന് ജീവൻ കൊടുത്ത് അവിടെ നിന്നുയരും. ചിലരെയൊക്കെ പൊടിയാക്കിയിട്ടുണ്ട്, പൊടി. ചിലരെയൊക്കെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കി പലയിടത്താ. യോഹന്നാൻ സ്നാപകന്റെ തല ഒരിടത്ത്, ബോഡി വേറെടുത്ത്. ബോഡി കൊണ്ട് ശിഷ്യന്മാർ കുഴിച്ചിട്ട് തല ഹെരോദി എന്നാ ചെയ്യുന്നത് എനിക്കറിയാൻ വയ്യ. ഒത്തിരി പേരെ വെട്ടി പീസാക്കി പൊടിയാക്കി പീസ് പീസാക്കിയിട്ടുണ്ട്. പക്ഷേ കാഹളം ധനിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഒരു പുതിയ ശരീരം എന്ത് ചെയ്യും? ഉയർക്കും. പുതിയ ശരീരം, ഇതാ പ്രത്യാശ. ഇതിലേക്കാണ് നമ്മുടെ മനസ്സ് കൊണ്ടുവന്ന് വെക്കണ്ടേ. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. കാണുന്ന പ്രത്യാശയോ? പ്രത്യാശയല്ല. കാണാത്തതിനായി നാം ക്ഷമയോടെ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം. ഇനി ഇവിടെ രണ്ട് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടാൽ പോലും എന്നാ പറഞ്ഞത്? പിന്നെ അവരെ നിത്യതയെ കാണാമെന്നുള്ളൊരു കാര്യമാണ്, പക്ഷെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യമാ. പക്ഷെ കാണപ്പെടാത്തവ, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അതുകൊണ്ട് എപ്പോഴും വളരെ വിളിച്ചിരിക്കും, ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, കാണുന്നതും കാണപ്പെടാത്തതും, ഇത് രണ്ടുവാ. ഈ നമ്മൾ ഈ ദൃശ്യ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഈ അദൃശ്യ ലോകം പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഈ അദൃശ്യ ലോകത്തെ കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും വിട്ടുപോവുക. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സത്യം, ഈ അദൃശ്യ ലോകത്തിലേക്ക് നമ്മുടെ ചിന്തകളെന്ന് കൊണ്ടുപോകാനായിട്ട്. കാണപ്പെടുന്നുണ്ട്, കാണപ്പെടാത്തതുണ്ട്. കാണപ്പെടാത്തവയാണ് നിത്യം, കാണുന്നൊക്കെ എന്ത് ചെയ്യും? അഴിഞ്ഞു പോകും, അഴിഞ്ഞു പോകും. കാണുന്നതൊക്കെ അഴിഞ്ഞു പോകും, ഞാനും നിങ്ങളും അഴിഞ്ഞു പോകും. എന്നാൽ കാണപ്പെടാത്തവയുണ്ട്. പ്രാകൃത ശരീരമുണ്ട്, ആത്മീയ ശരീരമുണ്ട്. നാം ഇപ്പോഴൊക്കെ ആദാമിലുള്ളതാണ് ഈ ജഡം. എന്നാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് പുതുക്കം പ്രാപിച്ചു. കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണമെന്ന് ഇനി പറഞ്ഞു തന്നെ. ഈ പ്രത്യാശയാൽ വേണം നമ്മൾ പിടിക്കപ്പെടാനായിട്ട്. മരിച്ചവരെന്നുള്ള പുനരുദ്ധാനം, മരിച്ചവരെന്നുള്ള പുനരുദ്ധാനം. സ്വരങ്ങൾ ഞാൻ അവസാനിപ്പിക്കുക. വളരെ പെട്ടെന്ന് പോലീസ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് വീണ്ടും ഓർപ്പിച്ച് ഇരിക്കുക. ഒന്ന്, അവനെ അറിയണം. രക്ഷിക്കപ്പെട്ട ദൈവം ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? അവന്റെ ഉള്ളിൽ ഈ ആത്മാവ് ഉള്ളത് കൊണ്ട് ഈ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവനെ പഠിപ്പിക്കും. പക്ഷേ നമുക്ക് അവനെ ദുഃഖിപ്പിച്ച് ഒരു മൂലക്കിരുത്താം. പിന്നെ ഒന്നും കിട്ടത്തില്ല, ഒരു വെളിപ്പാടുമില്ല, വചനം വായിച്ചായിട്ട് മനസ്സിലാകത്തുമില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് വായിച്ചിട്ട് അടഞ്ഞിരിക്കുന്ന പുസ്തകം പോലെയാ. ഞാൻ പറഞ്ഞത് സ്വരങ്ങളെ ആത്മാവിനെ തന്നിരിക്കുന്നത് അവനെ അധികമായിട്ട് അറിയാനായിട്ടാണ്. ഉണ്ടീ ദിവസങ്ങളിൽ സമയം വേർതിരിക്കാം നമുക്ക്. നമ്മുടെ ചിന്തകളൊന്ന് മാറ്റി സ്വർഗത്തിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയർത്താം. രണ്ടാമത്തെ കാര്യം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നേ. ഈ ദിവസങ്ങൾ അവൻ നമ്മെ ഒരുക്കുക. ആത്മാവും മണവാട്ടിയും പറയുന്നു വേഗം വരിക. ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമുക്കും ഒന്ന് ഒരുങ്ങാം. ആക്കൂടെ കർത്താവേ, എന്നെ ഒരുക്കണമേ കർത്താവേ. ഒരു സ്പോട്ട്ലെസ് ആയിട്ടുള്ള മണവാട്ടിയായിട്ട് എന്നെ ഒരുക്കണമേ. ബ്ലെയിംലെസ് ആയിട്ടുള്ള മണവാട്ടിയായിട്ട് എന്നെ ഒരുക്കണമേ. ആത്മാവ് എന്ത് ചെയ്തുകൊണ്ട്? ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്താൽ മതി. പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരും ഈ ഏരിയയിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് ആത്മാവിന്റെ മറ്റൊരു ശുശ്രൂഷയാ. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം എന്താ ആത്മാവ് സഭകളോട് പറഞ്ഞത്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് പറയാനുണ്ട്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്നൊരു കാര്യം പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്. ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും നഗ്നനും കുരുടനുമെന്ന് നീ അറിയാതെ ഇരിക്കിയാൽ പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്. ഞാൻ പറഞ്ഞ ആത്മാവ് സംസാരിക്കുന്ന ആത്മാവാ. ഈ പരിശുദ്ധാത്മാവ് ദിനംതോറും സംസാരിക്കും, ഓരോ കൊച്ചു കാര്യങ്ങൾ സംസാരിക്കും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് അവസാനിപ്പിക്കുന്നേ. ഞാൻ അതേ വാക്യം എടുക്കുക, കേൾപ്പാനായിട്ടുള്ള ആത്മീയ ചെവി തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തരും. അതിന്റെ അപ്പുറത്ത് യേശുവിന്റെ മനോഹരത്വം, യേശുവിന്റെ സ്നേഹം, യേശു ആരാണെന്ന് അധികമധികമായി വെളിപ്പെടുത്തും. വെളിപ്പാടനുസരിച്ച് ഇവിടത്തെ കാര്യങ്ങൾ ചപ്പന്നും ചവർന്നു വേണം. വെളിപ്പാടനുസരിച്ച് പൊസിഷൻസ് ചപ്പന്നും ചവർന്നു വേണം. വെളിപ്പാടനുസരിച്ച് കൈ തുറക്കും. വെളിപ്പാടനുസരിച്ച് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ അധികമായിട്ട് വർദ്ധിക്കും. വെളിപ്പാടനുസരിച്ച് മാത്രമേ ഒരുവന്റെ ജീവൻ പോലും ത്യജിക്കാനായിട്ടുള്ള മനസ്സ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരുവൻ ജീവന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, എന്തും ചെയ്യും. ഭക്തന്മാരങ്ങനെയായിരുന്നു. അവരോട് യേശുവിനെ ത്യജിക്കുന്നോ ഉപേക്ഷിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഭക്തന്മാരെ അവൻ പറഞ്ഞു, കഴിഞ്ഞ 80 വർഷക്കാലം അവൻ എനിക്ക് യാതൊരു ഉപദ്രവവും ചെയ്തില്ല, നന്മ മാത്രമേ ചെയ്തുള്ളൂ, ഞാൻ എങ്ങനെ അവനെ ഉപേക്ഷിക്കും? അപ്പൊ പറഞ്ഞു, സിംഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിയും ഞാൻ നിങ്ങളെ. രാജാവ് പറഞ്ഞു, രാജാവേ ഞാൻ സിംഹത്തിന്റെ വായിൽ ഒരു ഗോതമ്പ് മണി പൊടിയുന്ന പോലെ സിംഹത്തിന്റെ വായിൽ ഞാൻ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് ദൈവത്തിന് നിർമ്മല അപ്പമായി തീരും. വെളിപ്പാടാ. എങ്ങനെ പറയാൻ പറ്റിയേ? ഒരു ദിവസം കൊണ്ട് ചാടി പറഞ്ഞതല്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉള്ളിൽ കത്തിയപ്പോൾ ഇവിടത്തെ കാര്യങ്ങൾ അത് സാരമില്ല എന്നെണ്ണിയതുകൊണ്ട് ആ മനസ്സ് ഹൃദയ സ്വർഗത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടെ പറയാൻ പറ്റി. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും, കർത്താവേ അവനെ അറിയുവാൻ, അവനിലിരിക്കുവാൻ, അവനെ നേടുവാൻ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി പ്രാപിക്കുവാൻ, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുവാൻ. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുവാൻ എന്നെ സഹായിക്കുന്നു.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.